യൗമുൽ ആഖിർ എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഈ വേദഗ്രന്ഥമനുസരിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്വർഗീയമായ ഒരവസ്ഥയാണ്. അത് മരിച്ചാൽ മാത്രമല്ല, അതിന്റെ മുമ്പ് തന്നെ വേണമെന്നാണ് ഖുർആൻ പറയുന്നത്. ദുനീവിയായ ജീവിതം എന്ന് ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ 10 കൽപ്പനകൾ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയാവുന്ന ഈ 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ്. അത് അങ്ങനെ ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്വർഗീയമായ അവസ്ഥക്കാണ് യൗമുൽ ആഖിർ എന്ന് ഖുർആൻ പറയുന്നത്, ഹയാത്തുൽ ആഖിർ. അതായത് നിങ്ങൾ അഹങ്കാരിയാവരുത്, അജ്ഞാനിയാവരുത്, നിങ്ങളിൽ അത്ഭുതമായ കർമ്മങ്ങൾ ചെയ്യാതെ അലസനാവരുത്, പിശുക്കനോ ധാരാളിയോ അതുപോലെ മറ്റു സാമ്പത്തിക ചൂഷണങ്ങളോ ചെയ്യരുത്. കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിൽക്കുക. ആറാമത്, നിങ്ങൾ വിധിയിൽ വിശ്വസിക്കരുത്. ഏഴാമത്, നിങ്ങൾ ഒരു മതത്തിന്റെയോ ഗോത്രത്തിന്റെയോ ഗോത്രദൈവങ്ങളുടെയോ വക്താവാവരുത്. എട്ട്, നിങ്ങളുടെ കണ്ണും കാതും എപ്പോഴും തുറന്നിടണം, ബുദ്ധിയും ചിന്തയും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, ഒരിക്കലും നിങ്ങളുടെ ചിന്തക്കും കണ്ണിനും കാതിനും പൂട്ടിടരുത്. ഇത് ഖുർആന്റെ ഒരു കൽപ്പനയാണ്. ഒമ്പത്, ശാസ്ത്രീയമായതിനെ മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ. ലന്ന്, ഷക്ക്, ഇഫ്തിറാഖ് തുടങ്ങിയ മൂന്നിനെയും നിങ്ങൾ, അതായത് ഊഹങ്ങൾ, സംശയഗതിയിലുള്ളത്, അതുമാതിരി കെട്ടുകഥകൾ, ഇത് മൂന്നിന്റെയും പിറകിൽ, അത് മൂന്നും കെതിബാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് ജയനൂർ മൗലവി അദ്ദേഹത്തിന്റെ അബൂഹുറയ്യയുടെ തനിനിറം എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴാണ് അതിന്റെ പൊരുള് നമുക്ക് മുഴുവനായിട്ട് പിടികിട്ടുന്നത്. ശാസ്ത്രീയമായതിനെ മാത്രമേ നമ്മൾ പിൻപറ്റാൻ പാടുള്ളൂ, അശാസ്ത്രീയമായ ഒന്നിന്റെയും പിറകെ പോകരുത്. ഈ 9 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയായി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണം. അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഈ 9 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയായി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ മോശം നിങ്ങൾക്ക് കിട്ടുകയായി. പിന്നെ നിങ്ങൾക്ക് ആഖിറത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മുടെ ആഖിറം സുഖമായിരിക്കും, നമ്മുടെ മരണാനന്തര ജീവിതം സുഖമായിരിക്കും. ഈ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും അക്രമമോ അനീതിയോ ചെയ്യുന്നവരാണ് മരണമില്ലേ, മരിക്കണ്ടേ, മരണാനന്തര ജീവിതമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പേടിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും നശിക്കാത്ത അള്ളാഹുവിന്റെ ആ പരമാത്മാവിന്റെ, അള്ളാഹു എന്ന ആ മഹാശക്തിയുടെ ഒരു ഭാഗമായിട്ട് ഈ ഭൂമിയിൽ നിലനിന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടായത് മുതൽ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതേപോലെ ഈ പ്രപഞ്ചം എന്ന് അവസാനിക്കുന്നുവോ, അള്ളാഹു എന്ന ശക്തി എന്നുണ്ടോ, അന്നുവരെ നമ്മളുണ്ടാവും. അതായത് നമുക്ക് മരണമില്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്. സത്യവിശ്വാസിക്ക് ഒരു ഒറ്റ മരണമേ ഉള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. സത്യവിശ്വാസിക്ക് ഒരു മരണമേ ഉള്ളൂ. അതെന്താണ്? നമ്മൾ വേദത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഖുർആനും ബൈബിളും ഗീതയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നതിന് മുമ്പ് നമ്മൾ ശവങ്ങളായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്, ജീവശവങ്ങൾ. ഖുർആനിലേക്ക് എത്തുന്നതോടുകൂടി നമുക്കൊരു പുതിയ ജീവൻ വരികയാണ്. അപ്പോൾ അത്തരമൊരു ജീവൻ ലഭിച്ച ഒരാൾക്ക് പിന്നെ മരണമില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അത്തരമൊരവസ്ഥയിലെത്തുക, അതാണ് ഹയാത്തുൽ ആഖിർ. അല്ലാതെ കേവലം മരണാനന്തര ജീവിതം മാത്രമല്ല, മരിച്ചതിന് മുമ്പുള്ള ആ ജീവിതം, മരണത്തിന് മുമ്പുള്ള ആ മനസ്സമാധാനം, അത് തന്നെ, അത് മരണാനന്തര ജീവിതം പോലെ തന്നെ വളരെ പ്രധാനമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 10 കൽപ്പനകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഒരു അബൂഹുറൈറ പഠിപ്പിച്ച 6 ഈമാൻ കാര്യങ്ങൾക്ക് പകരം ഈ 10 കൽപ്പനകൾ നമ്മൾ വളരെ ഭംഗിയായിട്ട്, ഒരു ശരിക്കൊരു ഒരു ബുക്കിൽ എഴുതി, ഒരു കടലാസിൽ എഴുതി ഈ 10 കൽപ്പനകൾ ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല ദുരന്തമോ അപകടങ്ങളോ, അപകടം എന്തെങ്കിലും സങ്കടകരമായ അവസ്ഥയോ വല്ല ടെൻഷനോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ 10 കൽപ്പനകളിൽ ഏതാണ് ഞാൻ തെറ്റിച്ചത്? ഇത്തരം 10 കൽപ്പനകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെറ്റുമ്പോഴാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ജനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടാകുന്നത് ഈ 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കുമ്പോഴാണ്. ആരെങ്കിലും യൗമുൽ ആഖിറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ, യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ പരലോകം എന്ന് മാത്രമല്ല, ഈ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിന് വേണ്ടി സ്വർഗീയമായ ഒരു ജീവിതം എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് ഖുർആന്റെ ലക്ഷ്യം. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക, അതാണ് സായി. അല്ലാതെ മക്കത്ത് പോയിട്ട് രണ്ട് കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലല്ല. അത്തരമൊരു വേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വർഗീയമായ ജീവിതത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം, അതിനുവേണ്ടി എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ബാക്കിയുള്ളവരെയും അത്തരമൊരു ജീവിതം, സ്വർഗീയമായ ഒരു സമാധാന ജീവിതം കെട്ടിപ്പടുക്കാൻ എല്ലാവരും സഹായിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഈ 10 കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഈ ഖുർആൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാമു അലൈക്കും. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ചേകന്നൂർ മൗലവി
മതഭീകരവാദികളാൽ വധിക്കപ്പെട്ടിട്ട് 23 വർഷം പിന്നിടുകയാണ്. ചേകനൂർ മലുവയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്തകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം. ഇസ്ലാമിൽ പ്രമാണമായി ഖുർആൻ മാത്രമേ ഉള്ളൂ എന്ന് വളരെ ആധികാരികമായി ആദ്യമായി കേരളത്തിൽ അവതരിപ്പിച്ചത് ചേകനൂർ മലുവയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തോടുകൂടി ശരിക്കും നമ്മൾ കുറച്ചുകാലം ഒരു നാഥനില്ലാ പ്രസ്ഥാനമായി മാറി എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈജിപ്തിലെയും സൗദി അറേബ്യയിലെയും അതേപോലെ പാകിസ്ഥാനിലെയും ഏതാനും പണ്ഡിത കേസരികളുടെ പ്രബന്ധങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയുമൊക്കെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിലെ പല അടിസ്ഥാന സിദ്ധാന്തങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതോടുകൂടി വീണ്ടും ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിലേക്ക് ഒരു ശക്തി കൈവരുകയും ചേകനൂർ മൗലവി തുടങ്ങിവെച്ച ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയും ചെയ്തു. ഇന്നിപ്പോൾ ഖുർആന്റെ വായന പല രീതിയിലും വളരെ വളരെ അത്യന്താധുനികമായ ഒരു വായന വരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെയധികം അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈസാ നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ വിവിധ ഭാഗങ്ങളാണ് എന്നിവരെയുള്ള ഒരു വായനയിൽ, അതുപോലെ ഫിറാവുനും ഹാമാനും കാറൂനുമൊക്കെ ഓരോ മനുഷ്യന്റെയും സൃഷ്ടിയിൽ തന്നെയുള്ള ഒരു അവരുടെ അവസ്ഥയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ ആധുനികമായ വായനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ചിലരില്ലെങ്കിലും അല്പം അങ്കലാപ്പുണ്ടാക്കി എന്നുള്ളത് വളരെ സത്യമാണ്. ഖുർആനിൽ പിന്നെ എന്താണുള്ളത്, ഖുർആനിൽ പിന്നെ എന്തുണ്ട് എന്നുള്ളതൊരു പ്രശ്നമായി പലർക്കും തോന്നി. ആയിടക്കാണ് എനിക്കൊരാശയം, ഖുർആനിലുള്ള ആശയങ്ങൾ സാധാരണക്കാർക്ക് ക്രോഡീകരിച്ച് പറഞ്ഞു കൊടുക്കും. മൊത്തത്തിൽ ഖുർആൻ എന്ത് പറയുന്നു എന്ന് ഞാനൊന്ന് മെനക്കെട്ട് ഒരു 5-6 മാസം ഇരുന്ന് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ചേകനൂർ മൗലവി പറഞ്ഞതും ഡോക്ടർ ഖമർ സമാൻ പറഞ്ഞതും അതേപോലെ ഐദിൽ സഫർ തുടങ്ങിയ പണ്ഡിതന്മാർ പല ഭാഗത്തുനിന്നായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി കോർത്തിണക്കി ഖുർആനിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ നമ്മുടെ കൂട്ടുകാർക്ക് നൽകണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ക്രോഡീകരിച്ച ആശയങ്ങൾ ഒരു 10 കൽപ്പനകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ 10 കൽപ്പനകളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിതൊരു ഗ്രന്ഥരൂപത്തിൽ ഒരു പ്രബന്ധ രൂപത്തിൽ അത് അവതരിപ്പിച്ചത്. കാരണം അബൂ ഹുറൈറ നമ്മളെ പഠിപ്പിച്ച 6 ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തെ ഈമാൻ കാര്യം ഖുർആന് കടകവിരുദ്ധമായ ഒരു കാര്യമാണ്. അതായത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കണമെന്നാണ്. പക്ഷേ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് ഞാൻ ഈ പ്രകൃതിയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇത് മാത്രമേ സംവിധാനിച്ചിട്ടുള്ളൂ. ഈ പ്രകൃതി ഞാൻ സംവിധാനിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവാൻ വേണ്ടിയാണ്. അതിലെന്തെങ്കിലും അപകടമോ ദുരന്തങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകൾ കൊണ്ടുണ്ടായതാണെന്ന് പറയുന്നത്. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടായി എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ അള്ളാഹുവിടെ ഒരു ദുഃഖമോ ദുരിതമോ നമുക്ക് നൽകിയിട്ടില്ല. നമ്മളുണ്ടാക്കിയ ദുരന്തങ്ങളും നമ്മളുണ്ടാക്കിയ മനുഷ്യന്റെ കൈകടത്തിൽ കാരണമാണ് നമുക്കുള്ള എല്ലാ അപകടങ്ങളും അപകടമരണങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമുക്ക് വന്നുഭവിച്ചത് നമ്മളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഖുർആൻ ആ രീതിയിലൊന്ന് വായിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ആ പദത്തിലെ അതിന്റെ ആശയമാണ്. അള്ളാഹുവിന്റെ പ്രതിനിധിയായി നമ്മളോട് ഇവിടെ ജീവിക്കാനാണ് ഖുർആൻ പറയുന്നത്. ആ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണമാണ് അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത്. അതായത് ശത്രുവിന് പോലും കാരുണ്യം ചെയ്യുന്ന ഏതൊരു എത്ര വലിയ കള്ളനായാലും കൊള്ളക്കാരനായാലും എത്ര വലിയ കൊടും ബാധകിയായാലും അവർക്ക് പോലും ആവശ്യത്തിന് വേണ്ട ജീവവായുവും ജീവജലവും നൽകുന്ന ശത്രുക്കളോട് പോലും കരുണ കാണിക്കുന്ന അർ റഹ്മാൻ എന്ന ആ പ്രയോഗം, അതേപോലെ നമ്മൾ അധ്വാനിക്കുന്നതനുസരിച്ച് നമുക്ക് കരുണ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് പ്രതിഫലം നൽകുന്ന റഹീം എന്ന പദം, നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. നമ്മുടെ നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മളുടെ വീട്, നമ്മുടെ ഭക്ഷണം, ഇതിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ മനുഷ്യൻ അധ്വാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതല്ലാതെ തന്നെ ഏതൊരു ശത്രുവിനും ഒരുപോലെ മിത്രമായാലും ശത്രുവായാലും അള്ളാഹു കാരുണ്യം നൽകിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയിലൂടെ. അതാണ് ഈ ജീവജലം, ജീവവായു, സൂര്യപ്രകാശം, അങ്ങനെ നമുക്ക് വേണ്ട ഊർജവും, അങ്ങനെ എല്ലാം നൽകുന്ന അള്ളാഹു. ആ റഹ്മാന്റെയും റഹീമിന്റെയും അർറഹ്മാന്റെയും അർറഹീമിന്റെയും പ്രതിനിധിയാവാനാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് കാരുണ്യം, ദയ തുടങ്ങിയ കാരുണ്യം സ്വയം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഹങ്കാരം, അസൂയ, പൊങ്ങച്ചം തുടങ്ങിയ അധമവികാരങ്ങൾ നമ്മളിലുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ അഹങ്കാരിയാവരുത് എന്നതാണ് ആദ്യത്തെ കൽപ്പനയായിട്ട് നാം പഠിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദം കൊണ്ടാണ്. അതുകൊണ്ട് ബിസ്മിയിൽ തുടങ്ങുന്ന ആ ബിസ്മിയിൽ തന്നെ മഹത്തായ ഒരു ആശയം അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങൾ അഹങ്കാരിയാവരുത്. റഹ്മാനും റഹീമി, അള്ളാഹുവിന്റെ റഹ്മാനിയത്തും റഹീമിയത്തും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയാവുക, ആ നല്ല ഗുണങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നിങ്ങൾ അഹങ്കാരത്തിൽ നിന്നും, അസൂയയിൽ നിന്നും, അഹംബോധത്തിൽ നിന്നും, അഹംഭാവത്തിൽ നിന്നും ഉയർന്ന് അഹംബോധത്തിലേക്ക് വരിക. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ പ്രകൃതിയെപ്പോലെ നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ആ ധാരണയിലേക്ക് ഉയർന്നുകൊണ്ട് നിങ്ങൾ കാരുണ്യവാനും കരുണാനിധിയുമാവുക. ഇതാണ് ആദ്യത്തെ ഈമാൻ കാര്യമായിട്ട് നാം പഠിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ഈമാൻ കാര്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിൽ അടങ്ങിയിരിക്കുന്ന ആശയമാണ്. തൗബ എന്ന അധ്യായം ഒഴികെ ബാക്കിയുള്ള എല്ലാ അധ്യായത്തിലും ബിസ്മി നമുക്ക് കാണാം. പിന്നെ അതുകൂടാതെ ഒരുപാട് ഒരു സ്ഥലത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഖുർആൻ പറഞ്ഞതായിട്ടും കാണാം. മൊത്തത്തിൽ വളരെയധികം ആവർത്തിക്കപ്പെട്ട ഫാത്തിഹയുടെ ആരംഭത്തിൽ തന്നെയുള്ള വിശുദ്ധ ഖുർആനിലെ എല്ലാ വചനത്തിലും എല്ലാ അധ്യായത്തിലും കാണുന്ന ബിസ്മിയിലെ ആശയമാണ് നാം ഒന്നാമത്തെ ഈമാൻ കാര്യമായിട്ട് എടുക്കേണ്ടത്. നമ്മൾ അഹങ്കാരിയാവരുത്. കാരണം അങ്ങനെ അഹങ്കാരത്തിൽ നിന്നും അഹംബോധത്തിൽ നിന്നും അല്ല അഹംഭാവത്തിൽ നിന്നും വിട്ടുനിന്നാൽ പിന്നെ നമുക്ക് ആരോടും ഒരു അക്രമവും അനീതിയും അസൂയയും തോന്നില്ല. നമുക്കൊരാളോടും ഒരു ഉപദ്രവവും ഒരാൾക്കും ഒരു എന്തെങ്കിലും ഒരാളെ ഇൻസൾട്ട് ചെയ്യാനൊന്നും നമുക്ക് തോന്നില്ല. അങ്ങനെയുള്ള ഒരു വിശാലമായ മനസ്സ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേദഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം തന്നെ. അങ്ങനെ ഒരാളോട് അക്രമവും അനീതിയും ചെയ്തിട്ടില്ലായെങ്കിൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കും. നിങ്ങളൊരാളും ഒരു യുദ്ധത്തിന്റെയും പ്രതീതി പിന്നെ അവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. അങ്ങനെ ഒരാളോട് അക്രമവും അനീതിയും ചെയ്യാത്ത ഒരു മനസ്സുണ്ടായാൽ തന്നെ നമുക്ക് പിന്നെ ഈ ലോകത്ത് ആരെയും പേടിക്കാനില്ല. മരണഭയമില്ലാതെ മരിക്കാം. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഈഗോയിൽ നിന്നാണ്, ഞാൻ എന്ന ഭാവത്തിൽ നിന്നാണ് നമ്മുടെ നാട്ടിലുള്ള 90% പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് നമ്മുടെ ഈഗോയിൽ നിന്നാണ്. അതിപ്പോ സംഘടനാ തലത്തിലാണെങ്കിലും രാഷ്ട്രീയ തലത്തിലാണെങ്കിലും ഏതെങ്കിലും മതത്തിന്റേതായാലും ഏതൊരു ചട്ടക്കൂട്ടിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് 90% ഈ ഈഗോയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഈഗോ ഇല്ലാതാക്കാനാണ് ഖുർആൻ ആദ്യമായിട്ട് നമ്മളോട് പറയുന്നത്, അഹങ്കാരിയാവരുത്. അപ്പോൾ അങ്ങനെ അത്തരം ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു അക്രമവും അനീതിയും ചെയ്യാൻ തോന്നാത്തൊരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം സ്വർഗീയമായി. മരണഭയമില്ലാതെ നമുക്ക് മരിക്കാൻ പോലും ഒരു ഭയമില്ലാത്തൊരവസ്ഥ വരും. അതാണ് ഏറ്റവും വലിയ മോക്ഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഖുർആനും പറയുന്നത് അത് തന്നെയാണ്. യൗമുൽ ആഖിർ എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഈ വേദഗ്രന്ഥമനുസരിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്വർഗീയമായ ഒരവസ്ഥയാണ്. അത് മരിച്ചാൽ മാത്രമല്ല, അതിന്റെ മുമ്പ് തന്നെ വേണമെന്നാണ് ഖുർആൻ പറയുന്നത്. ദുനീവിയായ ജീവിതം എന്ന് ഖുർആൻ പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ 10 കൽപ്പനകൾ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയാവുന്ന ഈ 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് അത് അങ്ങനെ ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്വർഗീയമായ അവസ്ഥക്കാണ് യൗമുൽ ആഖിർ എന്ന് ഖുർആൻ പറയുന്നത്. ഹയാത്തുൽ ആഖിർ, അതായത് നിങ്ങൾ അഹങ്കാരിയാവരുത്, അജ്ഞാനിയാവരുത്, നിങ്ങളിൽ അത്ഭുതമായ കർമ്മങ്ങൾ ചെയ്യാതെ അലസനാവരുത്, പിശുക്കനോ ധാരാളിയോ അതുപോലെ മറ്റു സാമ്പത്തിക ചൂഷണങ്ങളോ ചെയ്യരുത്. കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്ത് നിൽക്കുക. 6, നിങ്ങൾ വിധിയിൽ വിശ്വസിക്കരുത്. 7, നിങ്ങൾ ഒരു മതത്തിന്റെയോ ഗോത്രത്തിന്റെയോ ഗോത്ര ദൈവങ്ങളുടെയോ വക്താവരുത്. 8, നിങ്ങളുടെ കണ്ണും കാതും എപ്പോഴും തുറന്നിടണം. ബുദ്ധിയും ചിന്തയും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ ചിന്തക്കും കണ്ണിനും കാതിനും പൂട്ടിടരുത്. ഇത് ഖുർആന്റെ ഒരു കൽപ്പനയാണ്. 9, ശാസ്ത്രീയമായതിനെ മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ. ലന്ന്, ഷക്ക്, ഇഫ്തിറാഖ് തുടങ്ങിയ 3 നിങ്ങൾ, അതായത് ഊഹങ്ങൾ, സംശയഗതിയിലുള്ളത്, അതുമൊരു കെട്ടുകഥകൾ, ഇത് 3 പിറകിൽ, അത് 3 കെതിബാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് ജഗന്നൂർ മൗലവി അദ്ദേഹത്തിന്റെ അബൂ ഹുറൈറയുടെ തനിനിറം എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴാണ് അതിന്റെ പൊരുൾ നമുക്ക് മുഴുവനായിട്ട് പിടികിട്ടുന്നത്. ശാസ്ത്രീയമായതിനെ മാത്രമേ നമ്മൾ പിൻപറ്റാൻ പാടുള്ളൂ, അശാസ്ത്രീയമായ 1 പിറകെ പോകരുത്. ഈ 9 ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയായി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണം. അള്ളാഹുവിന്റെ പ്രതിനിധിയായി ഈ 9 ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിനിധിയായി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനം, നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ മോക്ഷം നിങ്ങൾക്ക് കിട്ടുകയായി. പിന്നെ നിങ്ങൾക്ക് ആഹ്റത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മുടെ ആഹ്റം സുഖമായിരിക്കും, നമ്മുടെ മരണാനന്തര ജീവിതം സുഖമായിരിക്കും. ഈ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും അക്രമമോ അനീതിയോ ചെയ്യുന്നവരാണ് മരണമില്ലേ, മരിക്കണ്ടേ, മരണാനന്തര ജീവിതമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പേടിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും നശിക്കാത്ത അള്ളാഹുവിന്റെ ആ പരമാത്മാവിന്റെ, അള്ളാഹു എന്ന ആ മഹാശക്തിയുടെ ഒരു ഭാഗമായിട്ട് ഈ ഭൂമിയിൽ നിലനിന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഈ പ്രപഞ്ചം ഉണ്ടായതു മുതൽ ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതേപോലെ ഈ പ്രപഞ്ചം എന്ന് അവസാനിക്കുന്നുവോ, അള്ളാഹു എന്ന ശക്തി എന്നുണ്ടോ, അന്നുവരെ നമ്മളുണ്ടാവും. അതായത് നമുക്ക് മരണമില്ലാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്, സത്യവിശ്വാസിക്ക് ഒറ്റ മരണമേ ഉള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. സത്യവിശ്വാസിക്ക് ഒരു മരണമേ ഉള്ളൂ. അതെന്താണ്? നമ്മൾ വേദത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ഖുർആനും ബൈബിളും ഗീതയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നതിന് മുമ്പ് നമ്മൾ ശവങ്ങളായിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്, ജീവിതശവങ്ങൾ. ഖുർആനിലേക്ക് എത്തുന്നതോടുകൂടി നമുക്കൊരു പുതിയ ജീവൻ വരികയാണ്. അപ്പോൾ അത്തരമൊരു ജീവൻ ലഭിച്ച ഒരാൾക്ക് പിന്നെ മരണമില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അത്തരം ഒരവസ്ഥയിലെത്തുക, അതാണ് ഹയാത്തുൽ ആഖിർ. അല്ലാതെ കേവലം മരണാനന്തര ജീവിതം മാത്രമല്ല, മരിച്ചതിന് മുമ്പുള്ള ആ ജീവിതം, മരണത്തിന് മുമ്പുള്ള ആ മനസ്സമാധാനം, അത് തന്നെ, അത് മരണാനന്തര ജീവിതം പോലെ തന്നെ വളരെ പ്രധാനമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 10 കൽപ്പനകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഒരു അബൂഹുറൈറ പഠിപ്പിച്ച 6 ഈമാൻ കാര്യങ്ങൾക്ക് പകരം ഈ 10 കൽപ്പനകൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഒരു ശരിക്കൊരു ഒരു ബുക്കിൽ എഴുതി, ഒരു കടലാസിൽ എഴുതി ഈ 10 കൽപ്പനകൾ ഒരു വാത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വല്ല ദുരന്തമോ അപകടങ്ങളോ, അപകടം എന്തെങ്കിലും സങ്കടകരമായ അവസ്ഥയോ വല്ല ടെൻഷനോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ 10 കൽപ്പനകളിൽ ഏതാണ് ഞാൻ തെറ്റിച്ചത്? ഈ ഇത്തരം 10 കൽപ്പനകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെറ്റുമ്പോഴാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ജനങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വരെ ഉണ്ടാകുന്നത് ഈ 10 കൽപ്പനകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കുമ്പോഴാണ്. ആരെങ്കിലും യൗമുൽ ആഖിറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ, യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ പരലോകം മാത്രമല്ല, ഈ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിന് വേണ്ടി സ്വർഗീയമായ ഒരു ജീവിതം എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് ഖുർആന്റെ ലക്ഷ്യം. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക, അതാണ് സായി. അല്ലാതെ മക്കത്ത് പോയിട്ട് രണ്ട് കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലല്ല. അത്തരമൊരു വേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വർഗീയമായ ജീവിതത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം, അതിനുവേണ്ടി എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ബാക്കിയുള്ളവരെയും അത്തരമൊരു ജീവിതം, സ്വർഗീയമായ ഒരു സമാധാന ജീവിതം കെട്ടിപ്പടുക്കാൻ എല്ലാവരും സഹായിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഈ 10 കൽപ്പനകൾ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഈ ഖുർആൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.